आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इनएक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കാര്യത്തിൽ രാഹുൽഗാന്ധി ആക്രമണോത്സുകമാണ്, അതേസമയം ബി ജെ പി നിശബ്ദത പാലിക്കുന്നു. ഹലോ, ഞാൻ രവീഷ് കുമാറാണ്. ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോയാണിത്. ഈ ബോണ്ടിൽ അഴിമതികളുടെ നിരവധി സൂചനകൾ അടങ്ങിയിരിക്കുന്നു. അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അവ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വെല്ലുവിളിയാണ്. ഇംഗ്ലീഷ് വെബ്സൈറ്റായ റിപ്പോർട്ടേഴ്സ് കളക്ടീവിലെ ടീം ഈ മേഖലയിൽ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ അഴിമതി എന്തായിരിക്കുമെന്ന് അവരുടെ റിപ്പോർട്ടിംഗ് വെളിപ്പെടുത്തി. ഈ ബോണ്ടുകൾ വഴി കോർപ്പറേഷനുകൾ സർക്കാരിന്റെ അടിമകളും സുഹൃത്തുക്കളുമായി എങ്ങനെ മാറിയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ റിപ്പോർട്ടുകൾ നിങ്ങളുടെ ഹിന്ദി പത്രങ്ങളിലും ചാനലുകളിലും വരുന്നുണ്ടോ? ഹിന്ദി ഉൾപ്പെടെ പല ഭാഷകളിലും റിപ്പോർട്ടേഴ്സ് കളക്ടീവിൽ നിന്നുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടും അത് വേണ്ടത്ര റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഇന്ന് ഹിന്ദി പത്രങ്ങളും ചാനലുകളുമാണ് ഹിന്ദി സമൂഹത്തെ വിവരമറിയുന്നത് തടയുന്നതിലെ ഏറ്റവും വലിയ കുറ്റവാളികൾ. ഇതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ്. വിഷയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോയാണിത്. പല പ്രമുഖ ഹിന്ദി പത്രങ്ങളിലും ബോണ്ടുകളുടെ കവറേജ് പതിവാണ്. കമ്പനികളെക്കുറിച്ചോ ബിജെപിയുമായോ മറ്റ് പാർട്ടികളുമായോ ഉള്ള ബന്ധങ്ങളെക്കുറിച്ചോ വിശദമായ അന്വേഷണമില്ല. പത്രങ്ങളേക്കാൾ വിഭവങ്ങളും റിപ്പോർട്ടർമാരും കുറവാണെങ്കിലും റിപ്പോർട്ടേഴ്സ് കളക്ടീവിലെ പത്രപ്രവർത്തകർ പ്രശംസനീയമായ പ്രവർത്തനമാണ് നടത്തിയത്. റിപ്പോർട്ടേഴ്സ് കളക്ടീവിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നത് നിങ്ങൾ പരിഗണിക്കണം. ഡസൻ കണക്കിന് എഡിറ്റർമാരും ആയിരക്കണക്കിന് പത്രപ്രവർത്തകരുമുള്ള ഹിന്ദി പത്രങ്ങൾ എന്താണ് ചെയ്യുന്നത്? മോദി സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന വാർത്തകൾ അടിച്ചമർത്തുക മാത്രമാണോ ഇവരുടെ ചുമതല? ഹിന്ദി മാധ്യമങ്ങളിലെ പല മാധ്യമപ്രവർത്തകരുടെയും കൈകൾ കെട്ടിയിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഗ എഞ്ചിനീയറിംഗ് ഇൻഫ്ര ലിമിറ്റഡ് എന്ന കമ്പനി 966 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയത് എന്തിനാണെന്ന് ഒന്നാം പേജിൽ ഒരു എഡിറ്റർ ചോദിക്കേണ്ടതില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 1000 കോടി സംഭാവന നൽകാൻ ഈ കമ്പനിക്ക് ഇത്ര പണമുണ്ടോ? ഇതേ കമ്പനി തന്നെ തെലങ്കാനയിലെ ഒരു പ്രധാന പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതി സർക്കാരിന് വൻ നഷ്ടമുണ്ടാക്കിയെന്നും നിരവധി ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സിഎജി ഗുരുതരമായ നിരവധി പരാമർശങ്ങൾ നടത്തി. തുടക്കത്തിൽ 82,000 കോടിയായി കണക്കാക്കിയ അതിന്റെ ചിലവ് ഇപ്പോൾ 1.5 ലക്ഷം കോടിയായി ഉയരും. തെലങ്കാന തിരഞ്ഞെടുപ്പിൽ കാലേശ്വരം അണക്കെട്ട് നിർണായക രാഷ്ട്രീയ വിഷയമായി. ഒരു പ്രധാന വിഷയത്തിൽ രാഹുൽഗാന്ധി ശരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. 2019 നവംബറിൽ രാഹുൽഗാന്ധിയുടെ ട്വീറ്റാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഇന്ത്യയിൽ കൈക്കൂലിയും അനധികൃത കമ്മീഷനുകളും ഇലക്ടറൽ ബോണ്ടുകൾ എന്ന് വിളിക്കപ്പെടുന്നുവെന്ന് രാഹുൽ അതിലെഴുതി. റിപ്പോർട്ടേഴ്സ് കളക്ടീവിന് കീഴിലുള്ള ബോണ്ടുകൾ തുറന്നുകാട്ടുന്ന നിതിൻ സേത്തിയുടെ റിപ്പോർട്ടാണ് രാഹുൽഗാന്ധി ട്വീറ്റ് ചെയ്തത്. ഹിന്ദി എഡിറ്റർമാർ മോദിയെ പുകഴ്ത്തുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി രാഹുൽഗാന്ധി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. എന്നിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും ഗൗരവമായി എടുത്തില്ല. ഈ ബന്ധങ്ങളുടെ സ്വഭാവവും അവയുടെ പിന്നിലെ കളിയും മാധ്യമങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തില്ല. ഇന്ന് ഈ ബോണ്ടുകൾ വഴി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത വിധം ബിജെപി ഒരു സാമ്പത്തിക വൻശക്തിയായി മാറിയിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. കാളേശ്വരം ജലസേചന പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് രാഹുൽഗാന്ധി ഉയർത്തിക്കാട്ടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പു കാലത്തെ എഡിഎമ്മിന്റെ മാതൃക ഉപയോഗിച്ച് ഈ പദ്ധതി ചന്ദ്രശേഖർ റാവുവിന്റെ പണമിടപാട് യന്ത്രമാണെന്ന് വോട്ടർമാരെ കാണിച്ചുതന്നതാണ് ഈ വീഡിയോ. തെലങ്കാനയിലെ ജനങ്ങളുടെ 1,00,000 കോടി രൂപയാണ് ഇതിലൂടെ അപഹരിക്കപ്പെട്ടത്. കെസിആറിന്റെയും കുടുംബത്തിന്റെയും എഇടിഎം ആണ് കാളേശ്വരം. നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിരവധി തൂണുകൾക്ക് വിള്ളലുണ്ടായ കാളേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ മെഡിഗഡ ബാരേജ് നവംബർ 2 താൻ സന്ദർശിച്ചതായി രാഹുൽഗാന്ധി ട്വീറ്റ് ചെയ്തു. 966 കോടിയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയ മേഗ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് MEIL 1.25 ലക്ഷം കോടിയുടെ കാളേശ്വരം പദ്ധതി അനുവദിച്ചു. ഫ്യൂച്ചർ ഗെയിമിംഗിനു ശേഷം ബോണ്ടുകൾ വാങ്ങുന്ന രണ്ടാമത്തെ വലിയ കമ്പനിയാണ് ഈ കമ്പനി. 966 കോടിയുടെ ബോണ്ട് ഏത് പാർട്ടിയാണ് ചെലവഴിച്ചതെന്ന് ഇതുവരെ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ പഴയ വാർത്തകൾ പ്രചരിക്കുന്നു. 2023 ഏപ്രിൽ 11 ഒരു കമ്പനി 140 കോടിയുടെ ബോണ്ട് വാങ്ങുകയും 1 മാസത്തിനുള്ളിൽ 14,400 കോടിയുടെ കരാറുകൾ മഹാരാഷ്ട്രയിലെ ഏകനാഥ് ഷിൻഡെ ബി ജെ പി സർക്കാരിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട്. ഈ കമ്പനിയും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇത്തരം കമ്പനികൾ 966 കോടിയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങുന്നതിനെക്കുറിച്ചും ഈ സംഭാവനകളുടെ ഗുണഭോക്താക്കളെക്കുറിച്ച് രാജ്യത്തെ അറിയിക്കേണ്ടതുണ്ടോ എന്നതും ചോദ്യങ്ങൾ ഉയരുന്നു. മേഗ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ MEIL അനുബന്ധ സ്ഥാപനമായ വെസ്റ്റേൺ UP പവർ പ്രോജക്ട് 220 കോടിയുടെ ബോണ്ട് വാങ്ങി. രണ്ട് കമ്പനികളുടെയും മൊത്തം നിക്ഷേപം 1186 കോടിയായി. കൂടാതെ പ്രൂഡന്റ് ഇലക്ടറൽ ട്രസ്റ്റിൽ മേഗ എഞ്ചിനീയറിംഗ് 2022 മുതൽ 23 വരെയിൽ ഏറ്റവും വലിയ സംഭാവന നൽകി. അത് 83 കോടി രൂപയായിരുന്നു. 2023 കെസിആറിന്റെ പാർട്ടിക്ക് 90 കോടി രൂപ സംഭാവന ലഭിച്ചത് അതേ ട്രസ്റ്റിൽ നിന്നാണ്. അത് മൊത്തം സംഭാവനയുടെ 75% BJP നീക്കിവച്ചു. നികുതി ലാഭിക്കുന്നതിനായി കമ്പനികൾ ഈ ട്രസ്റ്റിലേക്ക് സംഭാവന നൽകുന്നു. ഒരു ബ്യൂറോക്രാറ്റിന്റെ വിവാഹ ചെലവുകൾ മുഴുവൻ ഈ കമ്പനി വഹിച്ചെന്ന് ആരോപിച്ച് ന്യൂസ് മിനിറ്റ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഇത് കമ്പനിയുടെ അപകീർത്തി ക്ലെയിമിലേക്ക് നയിച്ചു. ഹിന്ദി സംസാരിക്കുന്ന സാധാരണ പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതിലാണ് വെല്ലുവിളി. 10 കോടി ലാഭമുള്ള ഒരു കമ്പനി 410 കോടി സംഭാവന ചെയ്യുന്നത് അത്ഭുതകരമാണ്. ഇത് എങ്ങനെ സാധ്യമാകും? UPA ഭരണകാലത്ത് 3 വർഷത്തേക്ക് തുടർച്ചയായി ലാഭം നേടുന്ന കമ്പനികൾക്ക് മാത്രമേ സംഭാവന നൽകാനാകൂ എന്നും ആ ലാഭത്തിന്റെ 7.5% വരെ മാത്രമേ സംഭാവന നൽകാവൂ എന്നും ഒരു ചട്ടമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ഈ നിയന്ത്രണം എടുത്തുകളഞ്ഞു. കമ്പനികൾക്ക് അവരുടെ ലാഭത്തിന്റെ ഏതെങ്കിലും ഭാഗം ഓഹരി ഉടമകൾക്കും പൊതുജനങ്ങൾക്കും വെളിപ്പെടുത്താതെ സംഭാവന ചെയ്യാൻ അനുവദിച്ചു. ഇലക്ടറൽ ബോണ്ടുകൾ നിലവിൽ വന്നതുമുതൽ കമ്പനികൾ അവരുടെ ലാഭത്തേക്കാൾ പലമടങ്ങ് മൂല്യമുള്ള ബോണ്ടുകൾ വാങ്ങുകയും വഞ്ചനാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചോ മൂന്നാം കക്ഷി ഫണ്ട് സംഭാവനകൾക്കായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ സംശയം ജനിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. തമിഴ്നാട് ആസ്ഥാനമായുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന കമ്പനി 2019 ലാഭത്തിന്റെ 6.5 ഇലക്ടറൽ ബോണ്ടുകൾ വഴി സംഭാവന ചെയ്തു. 2022 മുതൽ 23 വരെയിൽ അതിന്റെ നികുതിക്ക് മുമ്പുള്ള ലാഭം 82 കോടി ആയിരുന്നു. എന്നിട്ടും അത് 328 കോടി സംഭാവന ചെയ്യുകയും 1368 കോടി രൂപയുടെ ബോണ്ടുകൾ 4 വർഷത്തിനിടെ വാങ്ങുകയും ചെയ്തു. മറ്റൊരു കമ്പനിയായ മദൻലാൽ പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ ലാഭത്തിന്റെ 1874% മൂല്യമുള്ള ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങി പുരികമുയർത്തി. പശ്ചിമബംഗാളിലെ അതേ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത കെവൻഡർ പുഡ്പാർക്ക് ഇൻഫ്ര, MKJ എന്റർപ്രൈസസ് എന്നീ സഹോദര കമ്പനികൾക്കൊപ്പം 500 കോടിയിലധികം രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. 2019 മുതൽ 20 വരെയിൽ മദൻലാൽ ലിമിറ്റഡ് 1.84 കോടി ലാഭത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് 185 കോടി സംഭാവന നൽകി. രാധശ്യാം കൈതാൻ നിയന്ത്രിക്കുന്ന ഈ കമ്പനികളുടെ CEO കാര്യമായ രാഷ്ട്രീയ സംഭാവനകൾ നൽകിയത് അവിശ്വാസത്തിനും ആശങ്കയ്ക്കും കാരണമായി. 2021 കെവൻഡർ ഒരു റെയ്ഡ് നേരിട്ടു. എന്നിട്ടും ഫലം വ്യക്തമല്ല. പശ്ചിമബംഗാൾ സർക്കാർ മെട്രോ ഡയറിയിലെ ഓഹരി ഈ ഗ്രൂപ്പിന് വിറ്റതിനെ തുടർന്ന് കരാറിനെതിരെ അധീർ രഞ്ജൻ ചൌധരി ഹൈക്കോടതിയിൽ പൊതുതാൽപ്പര്യ ഹർജി സമർപ്പിച്ചു. അത് നിരസിക്കപ്പെട്ടു. 500 കോടി സംഭാവന സ്വീകരിച്ചവരുടെ ഐഡന്റിറ്റി ഊഹക്കച്ചവടമാണ്. എന്നാൽ ഈ ഇടപാടുകൾ ട്രാക്കുചെയ്യുന്നതിന് സ്റ്റേറ്റ് ബാങ്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സവിശേഷ കോഡ് നൽകിയാൽ സുതാര്യത മെച്ചപ്പെടുത്താനാകും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് ബോണ്ടിൽ പണമെടുത്തതെന്ന് കണ്ടെത്താനുണ്ട്. ആരാണ് പണം സ്വീകരിച്ചതെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. പക്ഷേ ഒരാൾ ഒരു പാർട്ടിക്ക് 500 കോടി സംഭാവന നൽകിയത് ശ്രദ്ധേയമാണ്. ജീവനക്കാരുടെ ശമ്പളം കഷ്ടിച്ച് വർദ്ധിക്കുമ്പോൾ കമ്പനി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകുന്നു. ഈ കമ്പനികളിൽ ധാരാളം മോദി അനുകൂലികൾ ജോലി ചെയ്യുന്നു. അവർ അങ്ങനെ ചെയ്യുന്നുണ്ടാകണം. തങ്ങളുടെ കമ്പനിക്ക് 100 കോടിയും 400 കോടിയും മോദിക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് അറിയുമ്പോൾ ഈ വ്യക്തികൾക്ക് ഇന്ന് അവിശ്വസനീയമാംവിധം അഭിമാനം തോന്നും. ഇത് വെളിച്ചത്തു വന്നാൽ ഇത്തരക്കാരായ വോട്ടർമാർ തങ്ങളുടെ കുപ്പായം വലിച്ചുകീറിയും മണലിൽ ഉരുണ്ടുകൂടിയും ഇതുവരെ ആരും നേടിയിട്ടില്ലെന്ന് വിലപിച്ചും ഹോളി ആഘോഷിക്കുമെന്ന് എനിക്കുറപ്പാണ്. ദാനം ചെയ്യുന്നത് മോശമല്ല. 500 കോടി രൂപയോ? ലോട്ടറി ജേതാവ് 1368 കോടി സംഭാവന ചെയ്യുന്നു. എയർടെല്ലിലെയും DLFലെയും ഭക്തരായ ജീവനക്കാർ ഈ മാസത്തെ ശമ്പളം സൊസൈറ്റി ഗാർഡ് അങ്കിളിന് സംഭാവന ചെയ്യും. ഇതൊരു തമാശയല്ല, അത് ഭയപ്പെടുത്തുന്നതാണ്. അവർ ഉത്തരം പറയണം. പൊതുജനങ്ങൾ മതത്തിന്റെ ലഹരിയിലാണെന്ന് അവർക്കറിയാം. അവർക്ക് അഭിമാനത്തിന്റെ അളവ് നൽകി 370 നീക്കം ചെയ്തു. അതിൽ അഭിമാനിക്കാം. ആ അഭിമാനം അപര്യാപ്തമാണെങ്കിൽ CAA അഭിമാനിക്കുക. അതിൽ അഹങ്കാരവും കുറവാണെങ്കിൽ, വിശക്കുന്നുണ്ടെങ്കിൽ വരിയിൽ നിൽക്കുക. അവർ സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. എടുത്തു കഴിക്കൂ. പ്രധാനമന്ത്രി മോദി ഇത് അന്വേഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ED റെയ്ഡ് ചെയ്ത അതേ കമ്പനികൾ തന്നെ വൻതോതിൽ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങുന്നു. ഇതുവരെ ബോണ്ടുകൾ വാങ്ങുകയും റെയ്ഡ് ചെയ്യുകയും ചെയ്ത 2 ഡസനിലധികം കമ്പനികളുടെ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഈ കുംഭകോണം തുറന്നുകാട്ടി പക്ഷേ മുഴുവൻ സത്യവും പുറത്തുവരാൻ അനുവദിക്കാത്ത ഒരു സർക്കാരാണ് മുന്നിലുള്ളത്. 10 വർഷമായി ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല. 400 സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ച മോദി, BJP അവരുടെ ഖജനാവ് നിറച്ചു, കോൺഗ്രസിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, മത്സരമില്ല. ഇലക്ടറൽ ബോണ്ടുകളുടെ നിയമം 2018 വിജ്ഞാപനം ചെയ്തത് സുതാര്യതയ്ക്കുവേണ്ടിയാണ്. പക്ഷേ 2 കോടി ലാഭമില്ലാത്ത കമ്പനി 200 കോടി സംഭാവന നൽകുമ്പോൾ അത് എത്ര സുതാര്യമാണ്? ഇത് ആരുടെ പണമാണ്? ഈ സന്ദർഭത്തിൽ തന്നെ കുറ്റവാളിയായി കാണപ്പെടുന്ന സർക്കാർ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ നൽകും? ഇലക്ടറൽ ബോണ്ട് ഇടപാട് അന്വേഷിക്കാൻ SIT രൂപീകരിക്കണമെന്ന് കപിൽ സിബുൽ ആവശ്യപ്പെട്ടു. സുപ്രീംകോടതിയുടെ SED അന്വേഷണം നടത്തേണ്ടത്. മിക്കവാറും എല്ലാ കമ്പനികളും ഇലക്ടറൽ ബോണ്ടുകൾ കൈക്കൂലിയായി നൽകിയെന്ന് പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തു. 2G കൽക്കരി കുംഭകോണക്കേസുകളിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതുപോലെ ഇവിടെയും നടത്തണം. ആദ്യ 100 ദാതാക്കളിൽ ലക്ഷ്മിദാസ് വല്ലഭദാസ് വ്യാപാരിയും ഉൾപ്പെടുന്നു. നവംബർ 23 അദ്ദേഹം 23 കോടിയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങി. നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന റിലയൻസ് ഗ്രൂപ്പിലെ ഗ്രൂപ്പ് കൺട്രോളർ അദ്ദേഹമാണെന്ന് ലിങ്ക്ഡിൻ പ്രൊഫൈൽ സൂചിപ്പിക്കുന്നു. റിലയൻസുമായി ബന്ധപ്പെട്ട 6 കമ്പനികളിൽ ഡയറക്ടറാണ് മർച്ചന്റ്. നെറ്റ്വർക്ക് 18 ഏറ്റെടുക്കുന്നതിൽ അദ്ദേഹം ഒരു പങ്കുവഹിച്ചു. ഇതുവരെ ബോണ്ടുകൾ വാങ്ങിയ റിലയൻസ് ഗ്രൂപ്പിന്റെ ഒരു ലിസ്റ്റഡ് കമ്പനിയും ഉയർന്നുവന്നിട്ടില്ല. എന്നാൽ ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനിയുണ്ട്. അത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ 3-ാമത്തെ വലിയ ദാതാവ് വല്ലഭദാസ് വ്യാപാരിയുടെ സ്വകാര്യ സംഭാവന സംശയം ജനിപ്പിക്കുന്നു. അത്തരം വ്യക്തികളെ ഉപയോഗിച്ച് വൻകിട കമ്പനികൾക്ക് പണം സംഭാവന ചെയ്യാൻ കഴിയുമോ എന്ന് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ചോദ്യം ചെയ്തിട്ടുണ്ട്. വരുമാനമില്ലാത്ത കമ്പനികൾ എങ്ങനെയാണ് കോടികൾ സംഭാവന ചെയ്യുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പട്ടികയിൽ അക്ഷരത്തെറ്റുകളുണ്ട്. ലക്ഷ്മിദാസ് വല്ലഭദാസ് അസ്മിത മാർച്ച എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അച്ചടിച്ചിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്തതായിരിക്കുമോ? മർച്ചന്റിന് പകരം മാർച്ച ഉപയോഗിക്കുന്നുണ്ടോ? അത് കണ്ടുപിടിക്കപ്പെടില്ലേ? 2 പേരുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് കണ്ടെത്തി. എന്നാൽ മർച്ചന്റിന് ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പണം ഒറ്റയ്ക്ക് നൽകിയതാണോ അതോ അസ്മിത മർച്ചന്റുമായി ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നോ എന്നതിന് നിരവധി വിശദാംശങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ED ഭയത്താൽ ശതകോടീശ്വരന്മാർ നിശബ്ദരായി. അവർ സംസാരം നിർത്തി. അവരുടെ ഭയം മുതലെടുത്ത് അവരിൽ നിന്ന് പണം തട്ടിയെടുത്തു. അവർ ഭയപ്പെടുന്നത് കണ്ട് നിങ്ങളും ഭയപ്പെട്ടു. തങ്ങളും അന്വേഷണ പരിധിയിൽ വരുമെന്ന് കരുതി ആളുകൾ സംസാരം നിർത്തി. എന്നിരുന്നാലും ഈ സമയത്ത് കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള ചില വ്യക്തികൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇലക്ടറൽ ബോണ്ടുകൾ ഭയത്തിന്റെ ഒരു കച്ചവടമായി മാറിയിരിക്കുന്നു. എല്ലാ പാർട്ടികളിലും ED സ്ഥാപിച്ച ഒരു കട. ഈ ഭയം ഒരു സർക്കാർ വീഴുന്നതിനും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനിടെ ഒരു MP BJPയിൽ ചേരുന്നതിനും ഇടയാക്കുന്നു. ഹലോ, ഞാൻ രവീഷ് കുമാർ.